ഓക്കെ, അപ്പം നമ്മളുടെ പൂർവികർ മരത്തിൽ നിന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ശേഷം കുറേ പണികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പണികളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സീരീസാണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഇതിൻ്റെ കൂടെ തന്നെ വേറെ സീരീസുകളും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളിപ്പം ഒരു പാൻഡമിക്കിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് ഫസ്റ്റ് നമുക്ക് കിട്ടിയ പാൻഡമിക്കുകളെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ പാൻഡമിക്കുകൾ നമ്മുടെ ചരിത്രത്തിലുള്ളതിൽ ഏറ്റവും ആദ്യം 10,000,000 വർഷം മുമ്പ് നമുക്ക് എന്തോ ഒരു പണി കിട്ടിയായിരുന്നു. അത് പാൻഡമിക് ആയിരുന്നോ അല്ലയോ എന്നറിയത്തില്ല. അന്ന് ഏതാണ്ട് 1,000 അടുപ്പിച്ച ആളുകൾ മാത്രമായിരുന്നു ശേഷിച്ചിരുന്നത്. അന്ന് മുതൽ നമുക്ക് ആ 1,000-1,500 പേരിൽ നിന്നാണ് പിന്നെ ഹ്യൂമൻ പോപ്പുലേഷൻ പിന്നെ വളർന്നു വന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാൻഡമിക് അല്ല എന്നുള്ള അസംഷനിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഏറ്റവും പഴയ ഒരു പാൻഡമിക് എന്ന് പറയുന്നത് 430 BC ഏഥൻസിൽ നടന്നതാണ്. ഇത് നടന്നതെന്ന് വെച്ചാൽ പെലോപ്പൊനേഷ്യൻ വാർ നടക്കുന്ന സമയത്താണ്. അപ്പം ഇതെന്ന് പറയുന്നത് ലിബിയ വഴി എത്തിയോപ്യ എന്നും ഈജിപ്തിലോട്ടൊക്കെ പോയിട്ടുള്ളൊരു പാൻഡമിക്കാണ് ഇത്. പിന്നെ ഏഥൻസിൻ്റെ വാൾസ് സ്പാർട്ടൻസ് ഒരു സീജ് ലേതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്പാർട്ടൻസ് വഴി ഏഥൻസിലോട്ട് ഈ സാധനം കയറി. അങ്ങനെ ഏതാണ്ട് 2/3 ആ പോപ്പുലേഷൻ്റെ 2/3 അന്ന് മരിച്ചായിരുന്നു. അപ്പം ഇതിനെ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഏഥൻസിൻ്റെ ഒരു പ്ലേഗ് എന്ന് പറയാൻ കാര്യം ബാക്കിയുള്ളിടത്തൊന്നും അത്ര ആളുകളില്ലായിരുന്നു. ഏഥൻസിലാണ് ഏറ്റവും കൂടുതൽ ആടുകളൊന്നും ഉള്ളത്. ഏഥൻസ് എന്ന് പറയുന്ന ക്യാപിറ്റലാണ്, ഈ ഗ്രീക്ക് നേഷൻസിൻ്റെ ക്യാപിറ്റലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏറ്റവും വലിയ സിറ്റി അതായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകളാണ് 2/3 മരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി വന്ന അവിടെയാണ്. അപ്പം ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫീവറുണ്ട്, തേഴ്സ്റ്റ് കാണും, പിന്നെ ബ്ലഡി ത്രോട്ടാണ്, ചോരതുപ്പും, പിന്നെ റെഡ് സ്കിന്നാണ്, ലീഷ്യൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇത് കാരണം ഉണ്ടാകുന്ന സിംറ്റംസ്. ഇപ്പം ആദ്യം ടൈഫോയിഡ് ഫീവറാണ് നമുക്ക് തോന്നുന്ന രീതിയിൽ, എന്താ പറയുക, അതാണ് അതിൻ്റെ സിംറ്റംസ്, അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഉറപ്പിച്ച് പറയാൻ നോക്കത്തില്ല. എന്തായാലും ഇത് എന്താ പറയുക, സ്പാർട്ടൻസ് ഏഥൻസിനെ തോൽപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് കാണുന്ന ഇതിനെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു പാൻഡമിക്. രണ്ടാമത്തേന്ന് പറഞ്ഞത് 165 AD ആൻറ്റോണിൻ പ്ലേഗ് എന്ന് പറഞ്ഞുള്ള സംഭവമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ റെക്കോർഡ് ഹിസ്റ്ററിയിൽ ആദ്യത്തെ സ്മോൾ പോക്സ് അല്ലെ വസൂരിയുടെ അപ്പിയറൻസ് ആദ്യമായിട്ടുണ്ടായത് ഈ ഒരു പ്ലേഗിലാണ്. അപ്പോൾ ഇതിൽ ഹൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കിസ് ഖാനും എല്ലാം ഉള്ള ആ ഒരു ഗ്രൂപ്പാണ്. കുതിരപ്പുറത്ത് മംഗോളിയ ഏരിയയിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് വന്നിട്ട് അവരമ്പ ഇതൊക്കെ വിട്ട് ആ ടൈപ്പാണ്. അവരൊരു എന്താ പറയുക, നൊമാഡിക് ടീംസാണ്. അപ്പം ഇവർ ചെന്നിട്ട് നമ്മളെ ജർമ്മൻസിന് ഇത് കൊടുക്കും, ജർമ്മൻസ് നിന്ന് റോമൻസിന് കൊടുക്കും. റോമൻസ് അവരുടെ പട്ടാളം ഇങ്ങനെ മാർച്ച് ചെയ്ത് ഓരോ യുദ്ധത്തിനൊക്കെ പോകുമ്പം ഒരുവിധം റോമിലെ എംപയറിൻ്റെ ഏരിയ അകത്തും പിന്നെ അതിൻ്റെ സൈഡിലുള്ള എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. അപ്പം ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവറുണ്ട്, സോത്രോട്ടുണ്ട്, ഡയറിയ ഉണ്ട്. അത് കഴിഞ്ഞ് പേഷ്യൻറ്റ് പിന്നെ ഇതെല്ലാം സഹിച്ച് അന്നത്തെ കാലത്തല്ലേ ഇതൊക്കെ ആകുമ്പോഴേ ആൾ തട്ടിപ്പോവും. അതിനുശേഷം കുറച്ച് നാളും കൂടി ജീവിച്ച് കഴിഞ്ഞാൽ പസ് ഫിൽഡ് ആയിട്ടുള്ള സോസും ഇങ്ങനെ തകർത്ത് വരും. ഇതൊക്കെ നമ്മളുടെ സ്മോൾ പോക്സിൻ്റെ സിംറ്റംസാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അല്ല നമ്മളുടെ തന്നെ എന്താ പറയുക, ഈ അമ്മമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ ഇത് കറക്റ്റ് അറിയാവുന്ന ഒരു രോഗമാണ്. നമുക്കറിയത്തില്ല, നമ്മളിപ്പോൾ വാക്സിനേഷനൊക്കെ വെച്ച് നമ്മളിതിനെ ഒതുക്കി. പിന്നെ ഏതാണ്ട് ഇത് ഒരു 180 AD വരെ ലാസ്റ്റ് ചെയ്തു, ഏതാണ്ട് 15 വർഷം അടുപ്പിച്ച് ലാസ്റ്റ് ചെയ്തു. ഇപ്പം അതാണ് പഴയ പ്ലേഗ്സൊക്കെ കാണുമ്പോൾ 10-15 വർഷം ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ പ്ലേഗ് എത്ര നാള് ലാസ്റ്റ് ചെയ്യുമെന്ന് കണ്ടറിയാം. എന്തായാലും എംപറർ മാർക്കസ് ഓറേലിയസ് ഉണ്ടല്ലോ, കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ ഒരു വിക്റ്റം ആയിരുന്നു. പിന്നെ അതിനുശേഷം വരുന്നത് 250 AD സൈപ്രിയൻ പ്ലേഗ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, പേര് കിട്ടിയത് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് വിക്റ്റിം എന്നാണ്. ഫസ്റ്റ് വിക്റ്റിം നമുക്കറിയാവുന്ന ഫസ്റ്റ് വിക്റ്റിം എന്നാണ്. അപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ ബിഷപ്പായിരുന്നു കാർത്തിജില. ഇദ്ദേഹത്തിന് ഇതേ കണക്ക് എന്താ പറയുക, അന്നത്തെ ആദ്യം ഈ രോഗം വന്നപ്പോൾ ഡയറിയ, വോമിറ്റിങ്, പിന്നെ ത്രോട്ട് അൾസേഴ്സ്, ഫീവർ, പിന്നെ ഗാംഗ്രീസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, അങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം വന്നു. അതിനുശേഷം ഇദ്ദേഹം മരിച്ചു. അപ്പം ഇതിന് ശേഷം ഇങ്ങനൊരു ഇതിപ്പം അല്പം കണ്ടാൽ തന്നെ പേടിയാവുന്ന ടൈപ്പ് രോഗമായതുകൊണ്ട് സിറ്റിയിൽ നൈസിന് ഇത് സ്പ്രെഡാവാൻ തുടങ്ങിയോടും സിറ്റിയിലുള്ളവരെല്ലാം അവിടെ നിന്ന് എസ്കേപ്പായി. പക്ഷേ എസ്കേപ്പ് ആയപ്പോൾ ഒരു രോഗം നൈസിന് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. അങ്ങനെ ഇതിപ്പം എത്യോപ്യയിലാണ് തുടങ്ങിയെങ്കിലും പിന്നെ നോർത്ത് ആഫ്രിക്ക മുതൽ വഴിയല്ല മുതൽ റോം വഴി ഈജിപ്തിൽ നിന്ന് പിന്നെ മുകളിലോട്ട് കയറി റഷ്യയിലോട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് ഏതാണ്ട് 3 സെഞ്ച്വറി അടുപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം ഇപ്പോഴത്തെ കണക്കല്ല, അവിടെ നിന്ന് പറയുമ്പം ഒരു ഇൻ്റർ കണക്ടിവിറ്റി അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഒരു സൈഡിൽ തീർന്നു കഴിയുമ്പോൾ വേറെ ഒരിടത്ത് ചെറുതായിട്ട് അപ്പോഴും നടക്കുകയായിരിക്കും, പിന്നെ ഇതേ ടീംസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്ക് പിന്നെ തിരിച്ചു കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പം ഗ്ലോബലി കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാവർക്കും എവിടെ ഉണ്ടെന്നൊക്കെ അറിയാം, അല്പം കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ സ്പ്രെഡ് ചെയ്യും, പെട്ടെന്ന് സ്പ്രെഡും ചെയ്യുമല്ലോ, അതാണ് അതിൻ്റെ ഒരു ഡബിൾ എഡ്ജ് സോഡാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ ഇതിന് ശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റിനിയൻ പ്ലേഗാണ്. അത് 541 AD അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ പാലസ്റ്റീൻ അറിയാമല്ലോ, അപ്പം അവിടെ നിന്ന് പിന്നെ ബിസന്റീൻ എംപയറും അങ്ങനെ മെഡിറ്ററേനിയൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ സ്പ്രെഡായ ഒരു രോഗമാണിത്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വിഷയം പ്രശ്നം പറ്റിയ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ എംപയർ നമ്മളുടെ എംപയർ ജസ്റ്റിൻ്റീനാണ് ഈ പ്രശ്നമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ പഴയ റോമൻ എംപയർ തിരിച്ചു കൊണ്ടുവരാനുള്ള വാശിയിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് അത് കാരണം എക്കണോമിക് സ്ട്രഗിള് വലിയ രീതിയിൽ സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ കാരണം ഉള്ള ആ ഒരു എന്താ പറയുക ഒരു അപ്പോക്ലിപ്റ്റിക് അറ്റ്മോസ്ഫിയറായി. പ്ലേഗ് കൊണ്ട് അതിൻ്റെ കൂടെ ഇതേ കണക്ക് എക്കണോമിക് ആയിട്ടുള്ള സ്ട്രഗിൾസ് കൊണ്ട് യുദ്ധത്തിന് പോകണമെന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോഴാണ് ഈ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ആളുകളെ ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ ഭയങ്കരമായിട്ടുള്ള കൺവേർഷൻ നടക്കുന്നത്, പുതിയൊരു പീസ്ഫുള്ളായിട്ടുള്ള യുദ്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഐഡിയ ഇങ്ങനെ വരുമ്പോൾ അതിലോട്ട് നമ്മളാൾ ചാടും. അങ്ങനെയാണ് റാപ്പിഡായിട്ട് അവരുടെ ഏരിയയിൽ മൊത്തത്തിൽ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡായതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇത് പിന്നെ ഏതാണ്ട് 2 സെഞ്ച്വറി അതിനുള്ള 2 സെഞ്ച്വറിയിൽ അങ്ങനെ അവിടെ ഇവിടെയായിട്ടൊക്കെ പൊങ്ങിയേറ്റ അവസരം 50 മില്യൺ പീപ്പിൾ 50 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോടി എന്നാണ് എൻ്റെ വിശ്വാസം, ട്രാൻസ്ലേഷൻ. അപ്പം 5 കോടി ആളുകൾ മരിച്ചു. അപ്പം അന്നത്തെ 26% ആളുകൾ വേൾഡ് പോപ്പുലേഷൻ്റെ മരിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബ്യുബോണിക് പ്ലേഗിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ രംഗപ്രവേശനം എന്ന് പറയാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ ഇതിന് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫാറ്റിക് ഗ്ലാൻസ് ഒക്കെ വലുതായിട്ട് അത് പിന്നെ ഈ സാധാരണ നമ്മുടെ പ്ലേഗുകൾ നേരത്തെ വരുമ്പോൾ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ, പനി, തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളും, പിന്നെ ഈ ലിംഫാറ്റിക് ഗ്ലാൻസിൻ്റെ എക്സ്പാൻഷൻ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സിംറ്റമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് റാറ്റ്സ്, മോർ സ്പെസിഫിക്കലി റാറ്റ്സിൻ്റെ പുറത്തുള്ള ചെള്ള് ആണ് ഇത് നൈസിന് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം 11th സെഞ്ച്വറിയിൽ ലെപ്രസി വരും. അപ്പം ലെപ്രസി എന്ന് പറയുന്നത് അതിന് മുമ്പും കുറേ നാളുകളായിട്ടുണ്ട്, പക്ഷേ ഇതൊരു പാൻഡമിക്കായിട്ട് വളർന്നത് മിഡിൽ ഏജസിലാണ് യൂറോപ്പിൽ. അപ്പം ഇത് കാരണം എന്താ പറയുക ഈ ലെപ്രസി ഫോക്കസ് ചെയ്തുള്ള കുറേ ആശുപത്രികൾ അവിടെ വലിയ രീതിയിൽ ഇങ്ങനെ പൊങ്ങി വന്നു. കാര്യം അത്രയ്ക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ കൊറോണ ആയപ്പം കൊറോണ സ്പെസിഫിക് രോഗം ആശുപത്രികൾ വന്ന കണക്ക് ലെപ്രസി സ്പെസിഫിക് ആശുപത്രികൾ അന്ന് തന്നെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതത്ര വലിയ സീനായിരുന്നു. ഇതൊരു എന്താ പറയുക, മാത്രമല്ല ഇതൊരു വളരെ സ്ലോയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രോഗമായതുകൊണ്ട് ഇതിപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നറിയാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. കുറച്ച് നാളെടുക്കും ഈ സിംറ്റംസ് എല്ലാം വരാം, അപ്പോഴത്തെ പുള്ളിക്കാരെ ഒരു ഇത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സ്പ്രെഡാവുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതങ്ങളിൻ്റെ ഇടയിൽ എന്തായാലും പ്രശ്നം ഉണ്ടാകാതിരിക്കുമല്ലോ. അപ്പം ഇതെന്തോ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടുള്ളതാണ്, അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഇത് വരത്തുള്ളൂ എന്നുള്ള രീതിയിലൊരു പ്രചാരണം വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഓസ്ട്രസൈസ് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ, ലെപ്രസി ഉള്ളവർ. അപ്പം അത് രോഗമുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോഴത്തേ അവർ നല്ല രീതിയിൽ എന്താ പറയുക അനുഭവിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ ഇതിന് ഇപ്പം വേറൊരു പേരിലും അറിയപ്പെടും, ഹാൻസൻസ് ഡിസീസ് എന്നും അറിയപ്പെടും. അപ്പം ഇത് എന്താ 10,000 ആളുകളെ ഓരോ വർഷവും എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. മാത്രമല്ല ഇത് എന്താ പറയുക, ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മരിക്കും, ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മരിക്കും. പക്ഷേ എന്തുവാ ഇപ്പോഴത്തെ കാലത്ത് അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടംപോലെ ആൻറ്റിബയോട്ടിക്സ് ഉള്ളതുകൊണ്ട് സീനില്ല. പക്ഷേ പണ്ടങ്ങനെ അല്ലല്ലോ, അതാണ്. അതിനുശേഷം 1350 ദ ബ്ലാക്ക് പ്ലേഗ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് ഒരു മുട്ടൻ പണി എന്ന് പറയുന്ന നല്ല അടിപൊളി പണിയാണിത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ്റെ 1/3 ആളുകളെ കൊന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ എന്തുവാ ഈ ബ്യുബോണിക് പ്ലേഗിൻ്റെ 2-ാമത്തെ ഏറ്റവും വലിയ ഒരു ഔട്ട് ബ്രേക്ക് എന്ന് പറയാവുന്ന ഇതാണ്. അപ്പോൾ ഇത് തുടങ്ങിയത് ഏഷ്യയിലാണ്. പിന്നെ ഇതുണ്ടല്ലോ നമ്മളുടെ ഇങ്ങനെ ഈ കളവണ്ടി കണക്കുള്ള സാധനത്തെ ഈ സാധനങ്ങളെല്ലാം വിൽക്കാൻ കൊണ്ടുപോകത്തില്ലേ ദൂരെ ട്രിപ്പിന്. അപ്പോൾ അങ്ങനെ പോണവർ വഴി നൈസിന് ഏഷ്യയിൽ നിന്ന് വെസ്റ്റിലോട്ട് ഈ ബ്ലാക്ക് പ്ലേഗിനെയും കൊണ്ടുപോയി. അങ്ങനെ ട്രേഡ് വഴി കൊണ്ടുപോയതാണ്. എന്തായാലും സിസിലിയിലോട്ട് 1347 ഈ ബ്ലാക്ക് പ്ലേഗ് എത്തുന്നു. അവിടെ നിന്ന് പിന്നെ യൂറോപ്പ് മൊത്തം അങ്ങ് സ്പ്രെഡാവുകയാണ്. ഈ ഇതിൻ്റെ ഈ ബ്ലാക്ക് പ്ലേഗിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അല്ല, പിന്നെ അന്ന് ആളുകൾ വലിയൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളിങ്ങനെ മരിച്ച് വീഴുകയാണ്. ഈ ഡെഡ് ബോഡികൾ റിമൂവ് ചെയ്യാൻ ആളുകളില്ല. കാര്യം 1/3 ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കും രോഗം കാണും, അവർ എങ്ങനെയും രക്ഷപ്പെടുന്നത്. ഇടയ്ക്ക് ഈ ഡെഡ് ബോഡികൾ മാറ്റാൻ ഇത്രയും ഡെഡ് ബോഡികൾ മാറ്റാൻ പോലും ആളുകളില്ല. അപ്പോൾ അത് കാരണം സെക്കൻഡറി ആയിട്ട് ഈ ഡെഡ് ബോഡീസിൻ്റെ നിന്നുള്ള അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം വേറെ രോഗങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ തിരികെ പറഞ്ഞ ആകെ സീനായി. എത്ര സീനായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധമായിരുന്നു അന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ. നല്ല അടിയാണ് ഇവർ തമ്മിൽ. നമ്മൾ ഇന്ത്യ പാകിസ്ഥാനം കണക്കൊന്നുമല്ല, അതിലും വിഷയമാണ്. പക്ഷേ അവർ രണ്ടുപേരും യുദ്ധം നിർത്തി വെച്ചു. കാര്യം അത്ര സീനായി. ഇത് കാരണം അവർ രണ്ടുപേരും യുദ്ധമൊക്കെ നിർത്തി വെച്ച് അത് സ്വന്തം കാര്യം നോക്കാം, ഇതിലും വലിയ പ്രശ്നമാണ്, ഇത് എന്താ പറയുക ദിസ് ഇസ് ബിയോണ്ട് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ അവർ മാറ്റിവെച്ച്, അന്നത്തെ കാലത്ത് തന്നെ മാറ്റിവെച്ച് ആ വിവരം ഒന്നും ഉണ്ടായിരുന്നു അവർക്ക്. ഇത് ഞാൻ പറയാൻ കാര്യം, ഇനിയൊരു പ്ലേഗ് വരുന്നുണ്ട്. ആ പ്ലേഗ് ഒരു യുദ്ധസമയത്ത് വന്നേ അന്ന് ഇതേ കണക്ക് ഇവിടുത്തെ നമ്മളുടെ രാജ്യങ്ങളൊന്നും മാറ്റിവെച്ചില്ല, യുദ്ധമൊന്നും മാറ്റിവെച്ചില്ല. അതിനിപ്പോൾ നമ്മൾക്ക് വരുന്നുണ്ട്. നമ്മളെ ഈ വൈക്കിങ്സ് ഉണ്ടല്ലോ, വൈക്കിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ടീംസാണ്, നല്ല ശക്തിയൊക്കെയുള്ളവന്മാരാ. പക്ഷേ ഇവർക്ക് ഇത് ഷിപ്പിലും കൂടെയാണല്ലോ ഒരു ഫുൾ ടൈം. അപ്പം അതുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് പ്ലേഗ് അവരെ എഫക്റ്റ് ചെയ്തു. അങ്ങനെ അവരുടെ ശക്തി ക്ഷയിച്ചു. അങ്ങനെ ഏറ്റവും അവസാനം ഇവർ ആ ഒരു എന്താ പറയുക പോപ്പുലേഷൻ നല്ല രീതിയിൽ അങ്ങ് ചെറുതാവാൻ തുടങ്ങി. ഗ്രീൻലാൻഡിലൊക്കെ ആയിരുന്നു അവർ ജീവിച്ചിട്ടുണ്ട്. അവരവിടെ നല്ല സ്ട്രോങ് ടീംസാണ്. അവർക്ക് ഈ മഞ്ഞിലൊക്കെ ഉള്ള ഒക്കെ ജീവിക്കാൻ പറ്റും. പക്ഷെ എന്നിട്ടും അവർക്ക് പണി കിട്ടി. അങ്ങനെയാണ് അവരുടെ പോപ്പുലേഷൻ ക്ഷയിച്ച്. അതിനുശേഷം പിന്നെ ഈ വൈക്കിങ്സിൻ്റെ അറ്റാക്ക് വലിയ രീതിയിൽ വന്നില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഉള്ള ഒരു പ്രശ്നം പണ്ടേ ഒരു സൈഡിൽ നിന്ന് വൈക്കിംഗ് ആക്രമണവും മറ്റേ സൈഡിൽ നിന്ന് ഫ്രാൻസിൻ്റെ ആക്രമണവും ആയിരുന്നു. അപ്പോൾ ഈ വൈക്കിങ്സും വീക്കായി, ഇപ്പോഴത്തെ സൈഡ് ഫ്രാൻസും വീക്കായി, ബ്രിട്ടൺ എന്തായാലും സ്വയം വീക്കായി. പക്ഷേ അവിടെ ഈ എന്താ പറയുക ഇതിന് ശേഷം ഒരു റിന്യൂവൽ ഉണ്ടായി. ഈ വൈക്കിങ്സിന് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഈ ബ്രിട്ടീഷ് എംപയർ ഇങ്ങനെ എംപയർ അല്ലെങ്കിൽ അവരൊന്ന് വളരാൻ തുടങ്ങിയ അന്ന് മുതലാണ്. ഇതിന് ശേഷം നമ്മളുടെ 1492 ദ കൊളംബിയൻ എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് ആക്ച്വലി ടെക്നിക്കലി ആ ഒരു പ്ലേഗിനെ അങ്ങനെ അല്ല വിളിക്കുന്നത്, ഒരു ഇൻസിഡൻറ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആ സംഭവത്തെ. അപ്പം ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പാനിഷുകാർ കരീബിയൻസിൽ പോയി ഇറങ്ങി. അവരുടെ കയ്യിൽ എന്തായാലും ഓൾറെഡി സ്മോൾ പോക്സും മീസൽസും വ്യോമാണിപ്പേക്ക് അതിനുള്ള എല്ലാം അവരുടെ ബ്ലഡിലുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് ഇതൊക്കെ പണ്ട് തൊട്ടേ അവരുടെ പൂർവികർ ഇതൊക്കെ എന്താ പറയുക അടി കൂടുന്നുണ്ട്. ബോഡിക്കൊക്കെ നല്ല ഇമ്മ്യൂണിറ്റിയാണ്. ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഇമ്മ്യൂൺ സിസ്റ്റമുള്ള നമ്മുടെ കരീബിയൻ ആളുകളുടെ ഇടയിലോട്ട് മരിറങ്ങി ചെന്ന് കൊടുത്തു. അവിടെ 90% ആളുകളും മരിച്ചു ഓരോരോ രോഗങ്ങൾ കാരണം. ചില എന്താ പറയുക ചിലതിലൊക്കെ ചില വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ ചില സയൻസ് ഫിക്ഷൻ ഫിലിംസിലൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഡെഡ് ബോഡികൾ സൈഡിൽ നിന്ന് ഇങ്ങനെ വീഴുന്ന ഏതാണ്ട് അതേ ഒരു അവസ്ഥയായിരുന്നു. യവന്മാരിങ്ങനെ ഒരു സിറ്റി കൂടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നഗരത്തിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവർക്കും രോഗം വരുന്നു, എല്ലാവരും മരിക്കുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ക്രിസ്റ്റഫർ കൊളംബസ് അവിടെ ചെന്നിട്ട് ടൈനോ എന്ന് പറഞ്ഞൊരു പീപ്പിളുടെ അവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് 60,000 പേരായിരുന്നു ആ ഒരു സ്ഥലത്ത്. ടൈനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതെന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്, ഹിസ്പനോളിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. എന്തായാലും ഒരു കുറച്ച് ഏതാണ്ട് ഒരു 1948 അപ്പം ഇവർ ചെന്നിറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുടൻ പോപ്പുലേഷൻ 500 60,000 പേരുണ്ടായിരുന്നു, 500. അപ്പം നമ്മൾ ക്രിസ്തുവ കൊളംബസിനൊക്കെ ഇങ്ങനെ പൊക്കി പറയുമ്പം മനഃപൂർവ്വം ചെയ്ത അല്ലെങ്കിലും ഒരു മാസ് മോഡറാണ് അങ്ങേര്, മനഃപൂർവ്വം അല്ലെങ്കിലും ചെയ്തതല്ലേ. അപ്പോൾ ഇയാൾ കാരണം ഇയാളിങ്ങനെ കറങ്ങി നടന്ന് എല്ലാവർക്കും രോഗം കൊടുത്ത് അങ്ങനെ അവിടെയുള്ള 100,000 ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് ശേഷം, ഇതിന് ശേഷമല്ല, അതിന് മുമ്പ് ഫിഫ്റ്റീൻ 1520s ആസ്റ്റക് എംപയർ സ്മോൾ പോക്സ് ഇൻഫെക്ഷൻ കാരണം മാത്രം നശിച്ച് ആളുകളെല്ലാവരും എല്ലാം കാര്യം തീരുമാനമായി. അത് അങ്ങനെ വീക്കായിട്ടിരുന്നവരെയാണ് ഈ സ്പാനിഷ് കോൺക്രൂസ് ഒക്കെ വന്ന് അടിച്ച് ബാക്കിയുള്ള പാവങ്ങളെയാണ് ഈ അടിച്ചോടിച്ച് അവിടെ അവന്മാർ കോളനിയൊക്കെ സെറ്റാക്കി അവരെയൊക്കെ അടിമപ്പണിയൊക്കെ ചെയ്യിപ്പിച്ച അതിന് ശേഷമാണ് ഈ ഇത്ര ഈ രണ്ട് മൂന്ന് ഷിപ്പിൽ വന്നവന്മാർക്ക് കുന്തമെല്ലാം ഉപയോഗിക്കുന്ന ഇതിന് മറ്റേ നരവിലിയൊക്കെ കൊടുക്കുന്ന ടീംസിനെ ഒന്നും ആക്രമിച്ച് നോക്കിക്കാൻ അയ്യന്മാർക്കൊക്കെ കൊണ്ടൊന്നും നോക്കത്തില്ല. പക്ഷേ ഇതേ കണക്കൊരു പണി കിട്ടി, അവരാണ് എന്താ പറയുക, അറിയാതെ ഒരു അബദ്ധം പറ്റിയതാണെങ്കിലും ബയോളജിക്കൽ വാർഫെയർ നടത്തി മറ്റവരെ വീക്കാക്കിയിട്ടാണ് കീഴടക്കിയത്. എന്തായാലും ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് 56 മില്യൺ പേര് നേറ്റീവ് അമേരിക്കൻസ് 16-ഉം 17-ഉം സെഞ്ചുറികൾക്ക് ഇടയിൽ മരിച്ചു എന്നാണ് ഇവർ പറയപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരിത്രയും പേര് മരിച്ചപ്പോൾ അവിടുത്തെ ഫാമിങ് അത്രയും പേര് നടത്തിക്കൊണ്ടിരുന്ന ഫാമിങ് കുറഞ്ഞിട്ട് അത് കാരണം കൂടുതൽ ചെടികളുണ്ടായിട്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ എന്താ പറയുക ഈ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് ഒരു വലിയ കൂളിംഗ് ഇവൻ്റ് നടന്നു എന്നാണ് ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണങ്ങൾ കാരണം നമ്മുടെ എർത്തിൻ്റെ ക്ലൈമറ്റിനെ അത് ബാധിച്ചു. ഇപ്പോൾ ആലോചിച്ച് എത്ര പേര് മരിച്ചെന്നുള്ള. പിന്നെ അതിനുശേഷം 1665 ദ ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ഗ്രാഫ് ഉള്ളത് ഇതിനാണ്. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള നമ്മളുടെ ഇതിൻ്റെ ഒരു പോസ്റ്റിൻ്റെ സൈഡിൽ ഈ ഗ്രാഫും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇതൊരു ബ്ലൂബോണിക് പ്ലേഗിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് കാരണം 20% പോപ്പുലേഷനാണ് ലണ്ടനിലെ മരിച്ചത്. അപ്പോൾ പഴയത് കണക്കുള്ള മരണങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ശതമാനം എന്ന് പറഞ്ഞാൽ അന്ന് ആളുകൾ കൂടുതലാണ്, കാര്യം പോപ്പുലേഷൻ കൂടിയില്ലേ പണ്ടത്തെ കണക്കാലല്ലോ. സോ എന്തായാലും 1000 10,000 പൂച്ചകളെയും പട്ടികളെയും എല്ലാം അവർ കൊന്നു. അവരെ അവർ വിചാരിച്ചു ഇത് കാരണമാണ് സ്പ്രെഡാവുന്നതെന്ന്. എന്നിട്ട് ഈ തേംസൊക്കെ ഡെഡ് ബോഡികൾ കൊണ്ട് നിറഞ്ഞു എന്നൊക്കെയാണ് അവർ പറയപ്പെടുന്നത്. എന്തായാലും ഇത് ഒരു 1666 ഒക്കെ ആയപ്പോൾ നൈസിന് ടേപ്പറായി. ആ സമയത്ത് തന്നെ അടുത്ത പണി കിട്ടി, ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ലണ്ടൻ അടുത്തൊരു പണി കിട്ടിയായിരുന്നു. പക്ഷെ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതേക്കുള്ള ഈ ഗ്രേറ്റ് ഫയറുകളെക്കുറിച്ച് നമുക്ക് വേറെ എപ്പിസോഡ് എന്തെങ്കിലും ഉണ്ടാകും. എന്തായാലും അതിനുശേഷം പിന്നെ സംഭവിച്ച ഒരു മുട്ടൻ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പനിയോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അതെന്ന് പറയുന്നത് 1817 ഗ്രേറ്റ് കോളറ ആക്ട്. എന്തായാലും ഒരു കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള 7 കോളറ പാൻഡമിക്സ് ഉണ്ട്. അതിൽ ആദ്യത്തേന്ന് പറയുന്ന ഈ പാൻഡമിക്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോളറ പാൻഡമിക് എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഏതാണ്ട് 1 മില്യൺ ആളുകളിൽ മരിച്ചിട്ടുണ്ട്. ഇത് തുടങ്ങിയത് റഷ്യയിലാണ്. അപ്പം ഇതിൻ്റെ ഒരു വിഷയം എന്ന് വയ്ക്കുന്നത് ഇതിപ്പം എന്താ പറയുക, നമ്മുടെ ബോഡിലി ഫ്ലൂയിഡ്സ് കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും ഒക്കെ കാരണം ഈ ബാക്ടീരിയ സ്പ്രെഡായിട്ട് അങ്ങനെ ആണ് ഇത് എന്താ പറയുക പകരുന്നത് എന്നാണ്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വെക്റ്റർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആദ്യം റഷ്യക്കാരുടെ പോയി അടികൂടും. അപ്പം അങ്ങനെ റഷ്യക്കാരുടെ പട്ടാളക്കാർ തമ്മിലുള്ള ഫൈറ്റൊക്കെ ആകുമ്പോൾ ക്യാമ്പിൻ്റെ അകത്തൊക്കെ ചെല്ലുമ്പം അവിടെ ഉള്ളവർ എന്താ പറയുക അവരുടെ ബോഡി ഫ്ലൂയിഡ്സും ബാക്കിയെല്ലാം ഇൻഡസ്ട്രീനും എല്ലാം യുദ്ധം കഴിയുമ്പോൾ ഇവ കിടക്കുകയാണല്ലോ, അതുവഴി അവരുടെ ദേഹത്ത് കയ്യിലും പറ്റി, അത് പിന്നെ കടിക്കുമ്പോൾ അവരുടെ അകത്തായി. അങ്ങനെ ബ്രിട്ടീഷ് പട്ടാളക്കാർ കിട്ടുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർ എങ്ങോട്ട് വരും, ഇന്ത്യയിലോട്ട് വരും. അതാണല്ലോ നമ്മൾ അവരുടെ സ്വന്തം നാട് കണക്കാണല്ലോ, തറവാട്ട് വീട് കണക്ക്. ഇങ്ങോട്ട് കയറി വന്നു ഈ ഇത് കോളറ നമുക്ക് തന്നു. നമ്മൾ ഇവിടെ ഒരു ഏതാണ്ട് 1 മില്യൺ കണക്ക് ആളുകൾ, അപ്പം 10-20 ലക്ഷം പേര് ഇവിടെ കോളറ വന്ന് മരിച്ചു. ബ്രിട്ടീഷുകാർ തന്ന വേറൊരു സമ്മാനം, ഈ ബ്രിട്ടീഷ് എംപയർ സ്പെയിൻ, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ചൈന, ജപ്പാൻ, ഇറ്റലി, ജർമ്മനി, അമേരിക്ക, അങ്ങനെ എല്ലായിടത്തും കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഈ സാധനം. അപ്പം ഇതിനൊരു വാക്സിൻ ക്രിയേറ്റ് ചെയ്തത് 1885. പക്ഷെ പാൻഡമിക് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് അറിയത്തില്ല. അതിനുശേഷം 1855 ദ തേർഡ് പ്ലേഗ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തൊരു പ്ലേഗ്. ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ നേരത്തെ സംസാരിച്ച ഏതൊക്കെയാണ്, എന്തായാലും തേർഡ് പ്ലേഗ് വരുന്നു. ഇതെന്ന് പറയുന്നത് തുടങ്ങുന്നത് ചൈനയിലാണ്, അവിടെ നിന്ന് നമ്മൾ ഇന്ത്യയിലോട്ട് വരുന്നു. എന്താ എല്ലായിടത്തും കൂടെ ഒരു 15 മില്യൺ വിക്ടിംസിനെ ഈ ബ്ലൂബോണിക് പ്ലേഗിൻ്റെ ഔട്ട് ബ്രേക്ക് നമുക്ക് തരുന്നു. അങ്ങനെ ഫ്ലീസ് വഴി ഇനീഷ്യലി യുനാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് യുഹാൻ എന്നൊക്കെ ഉള്ള ഒരേ കണക്കൊരു പേരാണ്, കനക്കാരാണ് ഇപ്പോൾ സീൻ. എന്തായാലും അവിടെ നിന്ന് ആണിത് തുടങ്ങിയതൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മൾ നല്ല രീതിയിൽ പണി നമുക്ക് കിട്ടിയായിരുന്നു, ഇഷ്ടംപോലെ പേര് മരിച്ചു. ഇത് ഈ 1855 ഈ ഒരു പ്ലേഗ് നമ്മുടെ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ടെക്നിക്കലി ഇപ്പോൾ സെക്കൻഡ് വാറാണ്, ഫസ്റ്റ് വാർ എന്ന് പറഞ്ഞപ്പോഴാണ് 2013 പുതിയൊരെണ്ണം അവൾ ഡിക്ലെയർ ചെയ്തായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. എന്തായാലും ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കാര്യം അത് യൂഷ്വലി അങ്ങനെയാണ്, ഇതേണക്കെ ഒരു രോഗം വന്നു കഴിയുമ്പോൾ ഒന്നാ പണി കിട്ടിയിരിക്കുക, അതിൻ്റെ കൂടെ പിന്നെ വേറെ വല്ലതും കൂടെ വരുമ്പോൾ സഹിയിട്ട് നമ്മളങ്ങ് അടിവിടും. അതാണ് എന്തായാലും 1960s ഇതിൻ്റെ കേസൊക്കെ ഡ്രോപ്പായി, പിന്നെ കുറച്ച് ഒരു 200-300 പേരൊക്കെ മാത്രമുള്ള ഒരു അവസ്ഥയിലോട്ട് 1960s ആയപ്പോൾ എത്തി. അപ്പം അതിനുശേഷം 1875 ഫിജി മീസിൽസ് പാൻഡമിക് സംഭവിക്കുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ഫിജി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് എംപയറിലോട്ട് ജോയിൻ ചെയ്യുന്ന സമയം, ആ സമയത്ത് എന്താ പറയുക, ഓസ്ട്രേലിയയിലോട്ട് എന്താ ഈ റോയൽ ഫാമിലി വിസിറ്റ് ചെയ്യുന്നു ക്വീൻ വിക്ടോറിയ. ഈ അറൈവലിൻ്റെ സമയത്ത് ഒരു മീസിൽസ് ഔട്ട് ബ്രേക്ക് വരുന്നു. ഈ മീസിൽസ് ഔട്ട് ബ്രേക്ക് മീസിൽസ് ഉണ്ടല്ലോ, അത് ക്വീൻ വിക്ടോറിയ തിരിച്ചു കൊണ്ടുവരുന്നു. എന്തായാലും ഇതിന് ശേഷം ഫിജിയിലുള്ളവർ കുറേ പേരും അടുത്തോടെ ഫിജീസ് പോപ്പുലേഷൻ എന്തായാലും മരിക്കുന്നു. ബ്രിട്ടനിൽ പക്ഷേ അതേ രീതി മരിക്കുന്നില്ല, കാര്യം ബ്രിട്ടീഷുകാർ ഇതേ കണക്ക് ഇപ്പോൾ കുറേ ഇതേ കണക്കുള്ള ഈ പാൻഡമിക്സ് ഒക്കെ ഫേസ് ചെയ്ത് അവർക്കൊരുവിധ ഇമ്മ്യൂണിറ്റി ആയെന്ന് തോന്നുന്നു. എന്തായാലും ഫിജിക്കാർക്ക് പണി കിട്ടും. യൂഷ്വലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസിനാണ് ഡിസീസസ് കാരണം ഇങ്ങനെ പണി കിട്ടുന്നത്. ഇപ്പം എനിക്ക് ബ്രിട്ടീഷുകാർക്ക് എന്താണെന്ന് അറിയാതെ ഇപ്പം എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടാവാം അവർക്കിപ്പോൾ നല്ല ഇമ്മ്യൂണിറ്റിയാണ്. അതിനുശേഷം 1889 റഷ്യൻ ഫ്ലൂ വരും. അപ്പം ഇതെന്ന് പറയുന്നത് സൈബീരിയ സ്റ്റാർട്ട് ചെയ്യുന്നു, കസഖസ്ഥാൻ വഴി മോസ്കോയിലെത്തുന്നു, അവിടെ നിന്ന് പിന്നെ ഫിൻലാൻഡിൽ പോയിട്ട് പോളണ്ടിൽ പോയിട്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ USSR ഉണ്ടല്ലോ പഴയ, അവർക്കെല്ലാം ഇത് കിട്ടും. ആ ഏരിയയുള്ള എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട്. അടുത്ത വർഷമായപ്പം ഇത് കടലൊക്കെ കടന്നു, നോർത്ത് അമേരിക്കയിൽ പോകണു, ആഫ്രിക്കയിലൊക്കെ പോകണു. അങ്ങനെ ഒരുവിധം എന്താ പറയുക, ഒരു ലോകത്തിൻ്റെ ഒരു പാതി ഏരിയ മൊത്തം കവർ ചെയ്യുന്ന ഒരു രോഗമായിരുന്നു. ഏതാണ്ട് 360,000 പേര് മരിച്ചു എന്നാണ് കണക്ക്. ഇതിന് ശേഷം ഞാൻ നേരത്തെ ഒരു യുദ്ധത്തിൻ്റെ കാര്യം പറയുന്നേ, ഒരു യുദ്ധം നടക്കുമ്പോൾ തന്നെ ഒരു രോഗം വന്നിട്ടും യുദ്ധം നിർത്തി വെച്ചില്ല എന്ന്. അപ്പം ആ ഒരു രോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോണത്. അല്പം ടെറർ രോഗമാണ്, ഇപ്പം പല വീഡിയോസിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് ഈ 1918 നമ്മുടെ സ്പാനിഷ് ഫ്ലൂ ആണ്. സോ ഇതൊരു ഏവിയൻ ബോൺ ഫ്ലൂ ആണ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പക്ഷിപ്പനി കണക്ക് ഒരു സാധനമാണ്. അപ്പോൾ ഇത് ടോട്ടൽ 50 മില്യൺ പേരെ കൊന്നിട്ടുണ്ട്, 5 കോടി വരെ ഇത് ടോട്ടലി കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 1918 ആദ്യം യൂറോപ്പിൽ ഒബ്സർവ് ചെയ്തത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഏഷ്യയിലും എല്ലാം ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എഫക്റ്റീവായിട്ടൊരു ഡ്രഗോ വാക്സിനോ ഒന്നും ആ കാലത്തില്ലായിരുന്നു. ഇത് പക്ഷേ റിപ്പോർട്ട് ചെയ്തത് മാഡ്രിഡിൽ മാത്രമാണ്. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം ഈ രോഗം ഉള്ളതുകൊണ്ടല്ല, അന്നത്തെ പ്രസ് സ്പെയിനിലെ പ്രസ് മാത്രമേ ഉള്ളൂ അല്പമെങ്കിലും ഫ്രീ ആയിട്ടുണ്ടായിരുന്ന, ബാക്കിയുള്ളവരെല്ലാം യുദ്ധസമയമുണ്ട് ഇങ്ങനത്തെ ഒരു പ്ലേഗ് ഉണ്ടെന്നുള്ളത് സെൻസർ ചെയ്തു. ഇപ്പോൾ ചൈന ചെയ്താണെങ്കിൽ സെൻസർ ചെയ്തു. അതുകൊണ്ട് ലോകം മൊത്തവും വിചാരിച്ചു വെച്ചിരുന്നത് ഈ ഫ്ലൂ എന്ന് പറയുന്ന സ്പാനിഷ് ഫ്ലൂ, കോട്ട് ആൻഡ് കോട്ട് സ്പാനിഷ് ഫ്ലൂ, സ്പെയിനിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. സോ അത് പക്ഷേ ഇപ്പം നമുക്കറിയാം ഇല്ല, എല്ലായിടത്തും വന്ന് ഇന്ത്യയിലൊക്കെ വന്ന് കാണും, നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അത് കാരണം അതുകൊണ്ടാണ് ഇത്രയും പേര് മരിച്ചെന്ന് പറയുന്നത്. മാത്രമല്ല ട്രെഞ്ച് വാർഫെയർ സമയത്ത് ആ ട്രെഞ്ചുകളിലൊക്കെ ഇതുണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. ട്രെഞ്ച് വാർഫെയർ ആദ്യമായിട്ട് തുടങ്ങി ഫസ്റ്റ് വേൾഡ് വാർ സമയത്താണ്. അപ്പം അവിടെ ഒക്കെ ഇതുണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്, അത് കാരണം കുറേ പേര് മരിച്ചായിരുന്നു. പക്ഷേ ഇതൊന്നും റിപ്പോർട്ടിൽ വരത്തില്ലല്ലോ, ആരും ടെക്നിക്കലി അല്ലെങ്കിൽ ഒഫീഷ്യലി അപ്പോൾ ഒരു പ്ലേഗ് ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്ലേഗ് വന്ന് മരിക്കുന്നത്? എന്തായാലും അതിനുശേഷം പിന്നെ കുറേ നാൾ ശേഷം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 വർഷം കഴിഞ്ഞ് 1957 ഏഷ്യൻ ഫ്ലൂ വരുന്നത്. ഇനിയുള്ളത് കുറച്ച് മിക്കതും ചൈനയിൽ നിന്നാണ് വരുന്നത്, അതൊരു ട്രെൻഡാണ്. എന്തായാലും ഇത് തുടങ്ങിയ ഹോങ്കോങ്ങിലാണ്, ഇത് ചൈന മൊത്തം സ്പ്രെഡാവുന്നു, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ടും പോകുന്നു. ഇതെന്ന് പറയുന്നത് ഏതാണ്ട് 14,000 പേര് മരിച്ചു 6 മാസത്തിൻ്റെ ഇടയിൽ. പിന്നെ ഇതിന് സെക്കൻഡ് വേവ് വരുന്നു, അത് ഏതാണ്ട് 1.1 മില്യൺ പേര് മരിക്കുന്നു. അതിൽ 116,000 പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെ മരിക്കുന്നു. പിന്നെ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നു, ആദ്യമായിട്ട് ഒരു വാക്സിൻ കണ്ടുപിടിക്കുമ്പോൾ അത് എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, അങ്ങനെ നമ്മളിതിനെ കണ്ടെയ്ൻ ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ആർട്ടിഫിഷ്യലായിട്ട് മരുന്ന് ഉപയോഗിച്ച് നമ്മൾ ഒരെണ്ണത്തെ പിടിച്ചു നിർത്തുന്നത്. അതിന് മുമ്പൊന്നും അങ്ങനെ പരിപാടിയൊന്നുമില്ല, തന്നെത്താൻ വന്ന് കയറുക അതിനനുസരിച്ച് അങ്ങ് കുറയും, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടിയില്ലേ, ആ അത് തന്നെയാണ് അന്നും ചെയ്യുന്ന കാര്യം. ഇതില്ല, ഇതിനായിട്ടൊരു എന്തോ വാക്സിനൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പിന്നെ അതിനുശേഷം വന്ന ഒരു പാൻഡമിക് എന്ന് പറയുന്നത് എച്ച് ഐ വി എയ്ഡ്സ് പാൻഡമിക്കാണ്. സോ 1981 ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഇതിപ്പം എന്താ സെക്ഷൻ ലുക്കോസ് വഴി മാത്രമല്ല ബോഡി ഫ്ലൂയിഡ്സ് എന്ത് കാരണം വേണമെങ്കിലും ഇത് സ്പ്രെഡ് ചെയ്യാവുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ഇതങ്ങ് നശിപ്പിക്കും. അപ്പം ടെക്നിക്കലി എച്ച് ഐ വി എയ്ഡ്സ് മാത്രം വന്ന ഒരാൾ മരിക്കത്തില്ല, വന്ന ശേഷം പിന്നെ വേറെന്തെങ്കിലും രോഗം കൂടെ വരുമ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ട് എന്താ പറയുക ഒബ്സർവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്പാൻസിയിൽ കണ്ടുവരുന്നൊരു വൈറസ് ഉണ്ട് വെസ്റ്റ് ആഫ്രിക്കയിൽ. അതിനൊരു മ്യൂട്ടേഷൻ സംഭവിച്ച് അതങ്ങനെ ഒരു എന്തോ ഒരാളിലോട്ട് കയറി, അതങ്ങനെ പിന്നെ ഹേറ്റി വഴി ന്യൂയോർക്കിലും സാൻ ഫ്രാൻസിസ്കോയിലും എത്തിയെന്നാണ് അവർ പറയപ്പെടുന്നത്. 1920 ആഫ്രിക്കയിൽ, 1960 ഹേറ്റിയിൽ, ഹേറ്റിന് 1970 ന്യൂയോർക്കിലെത്തുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ലോകം മൊത്തം സ്പ്രെഡാവുന്നു, അങ്ങനെ സ്പ്രെഡാവുന്നു. അതിനുശേഷം ഇപ്പം 35 മില്യൺ പീപ്പിൾ ഇതിൻ്റെ അകം മരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനൊരു മരുന്ന് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി നമുക്കൊക്കെ അറിയാവുന്ന ഏരിയയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2003 സാസ്. അപ്പം പണ്ട് നമ്മൾ എനിക്ക് എൻ്റെ കൊച്ചിന്നാളെ ഞാൻ 3 പിടിയുമ്പേത്, അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഇതാണ് ന്യൂസിലൊക്കെ ആളുകൾ എല്ലാവരും മാസ്ക് വെച്ച് നടക്കുന്നു. അപ്പം ഭയങ്കര അത്ഭുതമായിരുന്നു ഈ ഏതെന്തുമാർ. ഇപ്പം സന്തോഷമായി, ഇപ്പം എന്താണെന്ന് മനസ്സിലായി, അന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറഞ്ഞുള്ളതാണ് സാസിൻ്റെ ഫുൾ ഫോം. ഇതും തുടങ്ങിയത് വവ്വാലെന്നാണ്, പിന്നെ അത് പൂച്ചകൾ സ്പ്രെഡ് ചെയ്ത് മനുഷ്യർക്ക് വരുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 26 രാജ്യങ്ങളിൽ ഇത് സ്പ്രെഡായി, 8,000+ ആളുകൾ ഇത് ഇൻഫെക്റ്റഡ് ആയിട്ട് 800 താഴെ പേരെ മരിച്ചിട്ടുള്ളൂ. അതാണ് നമ്മൾ സാസ് എപ്പിഡെമിക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വൃത്തിയായിട്ട് കണ്ടെയ്ൻ ചെയ്ത ഒരു രോഗമാണിത്. പേര് പറയുന്ന കണക്ക് ഇപ്പം റെസ്പിറേറ്ററിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളാണ് ഇതിൽ വരുന്നത്. ഏതാണ്ട് ന്യൂമോണിയ കണക്കൊക്കെ വരും, ബോഡി ഏക്കും ബാക്കിയെല്ലാം വരുന്നു. അന്നത്തെ ക്വാറൻറ്റീൻ എഫക്ട്സ് നല്ല എന്താ പറയുക നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരുന്നു. അന്നും ചൈനയെ ഇങ്ങനെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തു, നിങ്ങൾ ഇൻഫർമേഷനൊക്കെ ഒളിപ്പിച്ച് വെച്ചു, ഇത് തുടങ്ങിയാലും പുറത്ത് പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് ചൈന COVID-19 വന്നപ്പം മര്യാദയ്ക്കെല്ലാം ചെയ്ത് തന്നെ. എന്തായാലും സാസ് വന്നിട്ട് എന്താ പറയുക ഒരു വേക്കപ്പ് കോളായിരുന്നു. എന്താണ് ഗ്ലോബൽ ഹെൽത്ത് പ്രൊഫഷണൽസിനൊക്കെ ഇങ്ങനെ ഒരു പാൻഡമിക് ഇനി വരാം, അങ്ങനെ ആളുകൾക്കെല്ലാം സ്പ്രെഡ് ചെയ്യാം, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, അങ്ങനെ അതിനായിട്ടുള്ള പ്രൊസീജിയറൊക്കെ WHO ഒക്കെ സെറ്റാക്കി വെച്ചു. അതൊക്കെ എടുത്ത് പ്രയോഗിച്ചത് 2019 ടെക്നിക്കലി 2020 ഒന്ന് നമുക്ക് തോന്നുമെങ്കിലും ഡിസംബറിൽ ഇത് തുടങ്ങിയിട്ടുണ്ട് ടെക്നിക്കലി. അതുകൊണ്ടാണ് COVID-19 എന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഫസ്റ്റ് അപ്പിയർ ചെയ്തത് 17 ചൈനയിൽ. ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ ഇവിടെ അറിഞ്ഞപ്പോഴാണ് എന്ത് 17 ഈ സംഭവം ആദ്യം അപ്പിയർ ചെയ്തത്. അതെന്ന് പറയുന്നത് പക്ഷേ റെക്കഗ്നൈസ് ചെയ്തില്ലായിരുന്നു അവർ. അതിനുശേഷം പിന്നെ എപ്പോഴെങ്കിലും ഈ കഴിഞ്ഞ വർഷം തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചൈനീസ് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തു, ഇതിൻ്റെ സീക്വൻസ് ഒക്കെ ചെയ്ത്, കാരണം നമുക്കൊന്നും അറിയാൻ ഒക്കത്തില്ലല്ലോ. ഇപ്പം എന്തായാലും 11 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ വർഷം 20 എന്ന് വെച്ചാൽ 2020 ഇത് ഒഫീഷ്യലി ഒരു പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചത്. 114 രാജ്യങ്ങളിലോട്ട് സ്പ്രെഡായിട്ടുണ്ട്. മരണമൊക്കെ നമുക്കിപ്പോൾ അറിയാമല്ലോ, ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് മരണത്തിൻ്റെ കഥയും നമ്മൾ പറയുന്നില്ല. എന്തായാലും ഇതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ കാര്യം, ലീ വെൻലിയാങ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഗവൺമെൻറ്റിൻ്റെ ഇത് കണക്കുള്ള ഓർഡറെല്ലാം നിഷേധിച്ച് ഇൻഫർമേഷൻ ലീക്ക് ചെയ്തു ബാക്കി രോഗികൾക്ക്. പുള്ളിക്കാരനെ അവർ എന്താ പറയുക ഇത് ചെയ്തായിരുന്നു, അറസ്റ്റൊക്കെ ചെയ്തു, എന്നിട്ട് പിന്നെ റിലീസ് ചെയ്തു. വന്ന പുള്ളി തിരിച്ചു പോയി കോവിഡ് പേഷ്യൻസിനെയൊക്കെ ചികിത്സിച്ചു, പക്ഷേ കോവിഡ് വന്ന് തന്നെ മരിച്ചു. അപ്പോൾ അതാണ് ആദ്യത്തെ, കുറേ പേര് മരിച്ചെങ്കിലും ആദ്യത്തെ രക്തസാക്ഷി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന പുള്ളിക്കാരനായിരുന്നു. അതിനുശേഷം ഇഷ്ടംപോലെ ഡോക്ടർമാരും അല്ലാത്തുള്ള ആളുകളും ഇത് കണക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഇതിനെതിരെ യുദ്ധം ചെയ്ത് മരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പെട്ടിരിക്കുന്ന, ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുട്ടം പണിയാണ് COVID-19. ഇത്രയായിട്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ടൈപ്പ് ഓഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്തെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്യുക. ഇൻസ്റ്റയുണ്ട്, പിന്നെ എനിക്ക് യൂട്യൂബ് പേജ് ഉണ്ട്. അപ്പം യൂട്യൂബിൽ കയറി അവിടെ ഇഷ്ടംപോലെ വീഡിയോസ്, 10-12 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടെ ചെന്ന് ഒരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് തന്നിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ താഴെ കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ പോഡ്കാസ്റ്റിംഗ് കേൾക്കാറുണ്ട്, കേട്ടിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ അഭിപ്രായം പറഞ്ഞാലും മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. എന്തായാലും പിന്നെ നമുക്കൊരു വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ പോഡ്കാസ്റ്റുമായിട്ട് എന്തെങ്കിലും മലയാളം പോഡ്കാസ്റ്റ് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് ടെലഗ്രാം ലിങ്കുകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും സാധനം. ഒരു ടെലഗ്രാം ഫീഡുണ്ട്, അതിൻ്റെ അകത്ത് ഏത് മലയാളം പോഡ്കാസ്റ്റ് ഒരുവിധം എല്ലാ മലയാളം പോഡ്കാസ്റ്റുകൾ ഇറങ്ങിയാലും അവിടെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങ് പോയാൽ മതി, വെറുതെ ഇതിനായിട്ട് തപ്പിപ്പോണ്ട കാര്യമില്ല. സോ അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഒരു ടെക് ന്യൂസ് എപ്പിസോഡുമായിട്ട് ഇനി വരുന്നതായിരിക്കും. അതിനുശേഷം വേറെ വല്ല സെഗ്മെൻറ്റ് നമ്മൾ ഇറക്കും. കൂടെ ഒരു ഡിസ്ക്ലൈമറും കൂടിയുണ്ട്, അഥവാ എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിച്ചേക്കുക. ഓക്കെ, ഡിസ്ക്ലൈമറും കൂടെ കഴിഞ്ഞ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഓഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.